നമസ്കാരം. ശ്രീ ഷാജി മാത്യൂസ്, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
ഓസ്ട്രേലിയ ലോകത്തിലെ തന്നെ റിന്യൂവബിൾ എനർജിയുടെ കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാമോ?
റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും അത് ഉപയോഗിക്കാൻ പറ്റും, പൊല്യൂഷൻ ഇല്ല, ക്ലീൻ ആണ്, ഇതാണ് മെയിനായിട്ട് ഇതിനെ പറ്റി പറയാൻ പറ്റുന്ന ഒറ്റ വാക്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റുന്നത്. ഇത് മെയിൻലി വരുന്നത് സോളാർ എനർജി ആണ് മെയിൻ എനർജി. പിന്നെ ജിയോ തെർമൽ ഹീറ്റ് ഉണ്ട്, പിന്നീട് ഗ്രാവിറ്റേഷൻ ആൻഡ് മോഷൻ ഓഫ് പ്ലാനറ്റ്സ്. ഇതാണ് ഓൾ അറൌണ്ട് ദി പ്ലാനറ്റിലുള്ള മൂന്ന് മെയിൻ എനർജി സോഴ്സസ്. ഇതിന്റെ തന്നെ റേഡിയേഷനും ഉണ്ട്, പ്രൊഡക്ഷനോ ബയോമാസും ഉണ്ട്. ഇതാണ് രണ്ടാമതുള്ള എനർജി വരുന്നത്. അതിലൊന്ന് തെർമൽ എനർജി ഉണ്ട്, വേറൊന്നുണ്ട് ഫോട്ടോ വോൾട്ടേക്ക് എനർജി. പിന്നീടുള്ളതാണ് വിൻഡ് എനർജി. വിൻഡും സോളാറിൽ നിന്ന് വരുന്ന ഒരു എനർജിയാണ്. അതേപോലെ ഹൈഡ്രോ പവർ ഉണ്ട്, വേവ് പവർ ഉണ്ട്, ഇതെല്ലാം ഇതിൽ കൂടെ വരുന്നത്. അതേപോലെ ടൈഡൽ പവർ ഗ്രാവിറ്റേഷൻ ആൻഡ് മോഷൻ ഓഫ് പ്ലാനറ്റ്സിൽ കൂടെ ഉണ്ടാകുന്ന ഒരു എനർജിയാണ്. ഈ എനർജിയിൽ നിന്ന് നമുക്ക് തെർമൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം, ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ട് ചെയ്യാം, കെമിക്കൽ എനർജി കൺവേർട്ട് ചെയ്യാം, മെക്കാനിക്കൽ എനർജി കൺവേർട്ട് ചെയ്യാം. ഈ എനർജി ഇല്ലുള്ളതിൽ തെർമൽ എനർജി നമ്മൾ ഇപ്പോൾ ഹോട്ട് വാട്ടർ സിസ്റ്റം നമുക്കറിയാവുന്ന പോലുള്ള രീതിയിലുള്ള കൺവേർട്ട് ചെയ്യുന്നുണ്ട്. പിന്നീടുള്ളതാണ് ഫോട്ടോ വോൾട്ടേക്ക് ആണ്. ഇലക്ട്രിക്കൽ എനർജി PV സോളാർ PV കൂടെ കൺവേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ വിൻഡിൽ കൂടെ ഉള്ള കൺവേർട്ട് ചെയ്യുന്നു. വിൻഡിൽ കൂടെ വരുമ്പോഴുള്ള എനർജി വിൻഡ് ഫാമുകൾ അല്ലെങ്കിൽ വിൻഡ് പവർ സ്റ്റേഷൻ വഴി നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ഇത്രയുമാണ് മേജർ എനർജി. ഇത് എല്ലാം ക്ലീൻ ആണ്, കണ്ടിന്യൂസ് പൊല്യൂഷൻ ഇല്ലാത്ത എനർജിയാണ്. അതേപോലെ തന്നെ ഇത് ലൈഫ് ലോങ്, ഇതിനൊരു സെക്യൂരിറ്റി, എനർജി സെക്യൂരിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാം. അത് ഒരിക്കലും തീർന്നു പോകുന്നില്ല. മെയിനായിട്ട് എൻവയറോൺമെന്റ് ബെനിഫിറ്റ് ആണ് മെയിനായിട്ടുള്ളത്. ഇതുകൊണ്ടാണ് ഇതിനെ റിന്യൂവൽ എനർജി എന്ന് പറയുന്നത്. നമ്മുടെ മക്കളും അതിന്റെ മക്കളും എത്ര കാലം വന്നു കഴിഞ്ഞാലും ഇതൊരിക്കലും പൊല്യൂഷനിൽ കൂടെ നശിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന കാരണം.
ശ്രീ ഷാജി മാത്യൂസ്, ഓസ്ട്രേലിയയിലെ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലെ വിവിധ മേഖലകളിൽ ഏത് റിന്യൂവബിൾ എനർജിയാണ് ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്?
ഓസ്ട്രേലിയയില് മെയിൻലി റിന്യൂവബിൾ എനർജി പറയുമ്പോൾ ഓൾറെഡി ഉള്ളത് നമ്മളിപ്പോൾ നോക്കണം ഹൈഡ്രോ പവർ ആണ്. നമുക്ക് ഹൈഡ്രോ പവർ പണ്ട് മുതലേ ഉണ്ട്. ടാസ്മാനിയയിലാണെങ്കിൽ പണ്ട് മുതലേ ഉള്ള മേജർ എനർജി റിസോഴ്സ് ഹൈഡ്രോ പവർ ആണ്. ബാക്കിയുള്ള സ്റ്റേറ്റിലെല്ലാം മറ്റുള്ള പവർ ഫോസിൽ ഫ്യൂവൽ ആണ് മെയിനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ പ്രൊഡക്ഷൻ തുടങ്ങിയത് വിൻഡ് പവർ ഉണ്ടായിരുന്നു, സോളാർ ഫോട്ടോ വോൾട്ടേക്കും ഉണ്ട്, സോളാർ തെർമലും കുറേച്ചയായിട്ട് പല സ്റ്റേറ്റുകളിലും അവിടെ ഇവിടെ ആയിട്ടുണ്ട്. എങ്കിലും കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ഉള്ളവർ അതിന് ഇൻട്രസ്റ്റ് കാണിച്ചു കഴിഞ്ഞപ്പോൾ റൂഫ് ടോപ്പ് ഫോട്ടോ വോൾട്ടേക്ക് ആണ് കൂടുതൽ പ്രാധാന്യം കിട്ടിയതും. കഴിഞ്ഞ ഒരു 8 വർഷമായിട്ട് നോക്കുമ്പോൾ ഒരു ഗ്രോത്ത് പ്രപ്പോർഷൻ നോക്കുമ്പോൾ സോളാർ ഫോട്ടോ വോൾട്ടേക്ക് അല്ലെ സോളാർ PV നമ്മൾ പറയുന്നത് അതിനാണ് നല്ലൊരു ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്. എല്ലാവർക്കും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കുകയും ഇലക്ട്രിസിറ്റി ബില്ലിലുള്ള കുറവ് അല്ലെങ്കിൽ പല വീടുകളിലും ചിലരൊക്കെ ക്രെഡിറ്റ് പോലും കിട്ടുന്ന വീടുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബെനിഫിറ്റ് വന്നു കഴിഞ്ഞപ്പോൾ പബ്ലിക്കിന് ഇത് താല്പര്യമാവുകയും ഇത് കൂടുതൽ കൂടുതൽ ഇൻസ്റ്റാളേഷൻ നടക്കുകയും ചെയ്യുന്നുണ്ട്.
എത്രമാത്രം സേവിങ്സ്, ഒരു സാധാരണ ഒരു വീട്ടിലെ ഒരു സാഹചര്യം എടുത്താൽ എത്രമാത്രം സേവിങ്സ് സാധ്യമാണ്?
സേവിങ്സ് എന്ന് പറഞ്ഞത് നോക്കുമ്പോൾ ഇൻഡിവിജ്വലി അല്ലെങ്കിൽ ഓരോ വീടുകളിലെയും ഓരോ നമ്മുടെ വീട്ടിലെ ആളുകളുടെ അന്നസംഖ്യ അല്ലെങ്കിൽ നമ്മുടെ യൂസേജ് ഇതിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ കണക്ക് പ്രകാരം ആവറേജ് ഓസ്ട്രേലിയയിൽ ഒരു 20 യൂണിറ്റ്സ് ആണ് പെർ ഡേ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരു ടിപ്പിക്കലായിട്ട് ഒരു 3 kW അല്ലെ 5 kW സോളാർ സിസ്റ്റം റൂഫ് സ്പേസ് ഉണ്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് 15 മുതൽ 20-25 യൂണിറ്റ്സ് പെർ ഡേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഈ സോളാർ സിസ്റ്റത്തിന്. അപ്പോൾ നല്ല റീസണബിൾ ആയിട്ടുള്ള പൈസയ്ക്ക് നമുക്ക് സോളാർ സിസ്റ്റം കിട്ടുകയാണെങ്കിൽ ഇന്നത്തെ സമയത്ത് വെച്ച് നോക്കുമ്പോൾ 2.5 അല്ലെങ്കിൽ 3 വർഷമാണ് പേ ബാക്ക് പീരീഡ് ഉള്ളത്. മിക്ക നല്ല ക്വാളിറ്റിയുള്ള സോളാർ പാനൽസ് വരുന്നത് 10 ഇയേഴ്സ് വാറണ്ടിയും 25 ഇയേഴ്സ് പെർഫോമൻസ് വാറണ്ടി സോളാർ പാനൽസ് ആയിട്ട് വരുമ്പോൾ അതിന്റെ ഒരു ഗ്രോത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ബെനിഫിറ്റ് നോക്കുമ്പോൾ ക്വൈറ്റ് ഹൈ ആണ്. കഴിഞ്ഞ വർഷങ്ങളിൽ 2007-2008 വെച്ച് നോക്കുമ്പോൾ ആ സമയങ്ങളിൽ ഇതിന്റെ പ്രൈസ് ക്വൈറ്റ് ഹൈ ആയിരുന്നു. അപ്പോൾ ഗവൺമെന്റിന്റെ സബ്സിഡിയായി മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് ഇത് പോയിക്കൊണ്ടിരുന്നത്. അന്ന് ഗവൺമെന്റിന്റെ സബ്സിഡീസ് കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഫെഡറൽ ഗവൺമെന്റിന്റെ സബ്സിഡി ആയിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഓരോ സ്റ്റേറ്റുകളും ഫീഡിംഗ് താരിഫ് ഇംപ്ലിമെന്റ് ചെയ്തു. ഫീഡിംഗ് താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്കിലേക്ക് ഗ്രിഡിലേക്ക് നമ്മുടെ എക്സസ് നമ്മൾ യൂസ് ചെയ്തുള്ള എക്സസ് എനർജി ഓട്ടോമാറ്റിക്കലി ഗോ ബാക്ക് ടു നെറ്റ്വർക്ക്. അപ്പൊ എന്തുമാത്രം എനർജി ഈ നെറ്റ്വർക്കിലേക്ക് പോകുന്നു അതിന്റെ മീറ്റർ വെച്ച് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ മന്ത്ലി എനർജി ബില്ലിലുള്ള ഡിഫറൻസ് നോക്കിയിട്ട് നമുക്ക് ക്രെഡിറ്റ് വരികയും അതിനനുസരിച്ച് ബാലൻസ് മാത്രം നമ്മൾ കൊടുത്താൽ മതി. അങ്ങനെയാണ് പബ്ലിക്കിന് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ആവുകയും കൂടുതൽ ആൾക്കാർ അതിന് ഇൻട്രസ്റ്റ് ആവുകയും ഇതിലേക്ക് മാറാൻ ഒരു കാരണം.
സർക്കാർ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് സബ്സിഡീസ് ഫെഡറൽ സർക്കാർ ഇൻസ്റ്റാളേഷന് നൽകിയിരിക്കുന്ന സബ്സിഡിയിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രിഡിലേക്ക് തിരിച്ച് നൽകിയിരുന്ന വിദ്യുച്ഛക്തിക്ക് കൊടുത്തിരുന്ന പണത്തിലും കുറവ് വരുത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരുകൾ. ഈ മാറ്റങ്ങൾ വന്നിരിക്കുന്ന സാഹചര്യത്തിലും സോളാർ പാനലുകൾ ഘടിപ്പിക്കുന്നത് ലാഭകരമാണോ?
തീർച്ചയായിട്ടും ലാഭകരമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. നമ്മൾ നോക്കേണ്ടത് ഒരു 7-8 വർഷം മുമ്പ് സോളാർ സിസ്റ്റം വന്നപ്പോൾ ഉള്ള പ്രൈസും ഇന്നത്തെ പ്രൈസും തമ്മിൽ ലോട്ട് ഓഫ് ഡിഫറൻസ് ഉണ്ട്. അതായത് 5 times എങ്കിലും സോളാർ സിസ്റ്റത്തിന്റെ പ്രൈസ് കെയിം ഡൗൺ. അപ്പൊ അത് പ്രൈസ് വന്നത് കണ്ടുകൊണ്ട് അതിന്റെ ഒരു റിഡക്ഷൻ ഉണ്ടായത് കണ്ടുകൊണ്ട് ഗവൺമെന്റ് കുറച്ചിരിക്കുന്നതാണ് ഈ സബ്സിഡികൾ. അതുകൊണ്ട് അന്നത്തെ കാലത്തെക്കാളും കൂടുതൽ ഇൻസ്റ്റാളേഷൻ ഇപ്പോൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ആൾക്കാർ ഇൻസ്റ്റാൾ ചെയ്യുന്നു, കാരണം ഇന്നും അത് വയബിൾ ഓപ്ഷനാണ്. വലിയ സിസ്റ്റംസ് പണ്ടൊക്കെ 1.5 അല്ലെ മാക്സിമം 3 ഇൻസ്റ്റാൾ ചെയ്തിടത്ത് ഇന്ന് മാക്സിമം ആൾക്കാരും 3 kW അല്ലെങ്കിൽ 5 kW ആണ് ഇൻസ്റ്റാൾ ചെയ്യണം. സോ വീട്ടിലെ മാക്സിമം യൂസേജ് നടക്കും, എക്സസ് വരുന്നത് തിരിച്ചു പോവുകയും ചെയ്യും. അപ്പം നമ്മൾ അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് എക്സസ് ഉള്ള എനർജി പോകുന്നതിന് പൈസ കിട്ടും, ബാക്കി വീട്ടിൽ യൂസ് ചെയ്യാനും പറ്റും.
ശ്രീ ഷാജി മാത്യൂസ്, അപ്പോൾ ഒരു സോളാർ പാനൽ ഘടിപ്പിക്കുവാൻ ആലോചിക്കുന്ന ഒരു വ്യക്തി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്?
സോളാർ ഇൻസ്റ്റാളേഷൻ നമ്മളിപ്പോൾ നോക്കുമ്പോൾ എല്ലാ സ്റ്റേറ്റിലും ഇഷ്ടംപോലെ കമ്പനീസ് ഉണ്ട്. നാഷണലി ഉള്ള കമ്പനീസ് അല്ലെ ലോക്കലി ഉള്ള കമ്പനീസ് ഇഷ്ടംപോലെ ഉണ്ട്. പല ഓഫേഴ്സ് ടിവിയിലും അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലും അങ്ങനെയുള്ള നമ്മൾ ഇഷ്ടംപോലെ കാണുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ജസ്റ്റ് ഒരു സിസ്റ്റം സെല്ല് ചെയ്യുന്നതേ ഉള്ളൂ, നമുക്ക് പ്രോപ്പർ സപ്പോർട്ട് കിട്ടുമോ, ടെക്നോളജി അറിഞ്ഞുകൊണ്ടാണോ നമ്മളോട് സംസാരിക്കുന്നത്, അതോ ഏതെങ്കിലും ഒരു സോളാർ ഹൊറർ സ്റ്റോറി പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തീരുന്നു അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ മേടിപ്പിക്കുന്നോ ഇല്ലോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. എന്റെ അഭിപ്രായത്തിൽ കുറഞ്ഞത് 3-4 ലോക്കലിയുള്ള കമ്പനികളിൽ നിന്നുള്ള ഒരു കോട്ട് എടുക്കുകയും അവരോടുള്ള പ്രപ്പോസൽ ചോദിച്ചിട്ട് അതുമായിട്ട് സ്റ്റഡി ചെയ്യുക, അതിനുശേഷം പ്രൈസും അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റിയെ പാനലിന്റെ ഡീറ്റെയിൽസ് ഇതെല്ലാം നമ്മളൊരു റിസർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് പല ഇൻഫർമേഷനും ഗൂഗിളിൽ തന്നെ ഉണ്ട്. അപ്പൊ ആ കമ്പനിയെ പറ്റിയുള്ള ഐഡിയ കിട്ടും, അല്ലെങ്കിൽ അതിന്റെ റെഫറൻസുകൾ എടുക്കുക, എവിടെ അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്ത് കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കുക, വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കമ്പനികൾ പലരും ഇങ്ങനെ പല രീതിയിൽ സെല് ചെയ്യുമ്പോൾ 10 വർഷവും 15 വർഷവും ഗ്യാരണ്ടി പറയുമ്പോൾ ഈ കമ്പനി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്യാരണ്ടിയും വാറണ്ടിയും കിട്ടാൻ ബുദ്ധിമുട്ട് വരും. അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള സാധനം ഇൻസ്റ്റാൾ ചെയ്തില്ല എങ്കിൽ ഏതെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള കമ്പനികൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ കമ്പനികളെ ആശ്രയിക്കേണ്ടി വരികയും അപ്പോൾ അവിടെ വലിയൊരു കോസ്റ്റ് വരികയും ചെയ്യും. അതുകൊണ്ട് പ്രഷർ ടാക്ടിക്സ് ഇങ്ങനെയുള്ളതിനകത്ത് വീഴാതിരിക്കുക. ടെക്നോളജി ഹൈ ആയിട്ടുള്ളതിന്റെ ഗൂഗിൾ എർത്ത് അല്ലെങ്കിൽ നിയർ മാപ്പ് ഇങ്ങനെയുള്ളതിൽ കൂടെ ഒക്കെ പല കമ്പനികൾക്കും അതിന്റെ ഒരു ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റുമെങ്കിൽ പോലും ഒരു ഹോം അസസ്മെന്റ് ചെയ്ത് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കാര്യം സംസാരിക്കാനും അതിന്റെ ഒരു വശങ്ങൾ എല്ലാ വശങ്ങളും മനസ്സിലാക്കാനും പറ്റും.
ഓസ്ട്രേലിയയിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഈ സോളാർ എനർജിയുടെ ഉപയോഗം വലിയൊരു മാറ്റത്തിലേക്കാണല്ലോ ലോകത്തെ തന്നെ നയിക്കുന്നത്. എന്തൊക്കെയാണ് വരും വർഷങ്ങളിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന മാറ്റങ്ങൾ?
നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഇപ്പോഴത്തെ കാലത്തിനേക്കാളും കൂടുതൽ ഭാവിയിൽ എന്ത് മാറ്റം വരും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. എന്റെ അഭിപ്രായത്തിൽ ഞാൻ പലപ്പോഴും പറയുന്ന പോലെ ഇതൊരു റെവല്യൂഷനാണ്, എനർജി സെക്ടറിലുള്ള ഒരു റെവല്യൂഷനാണ് റിന്യൂവൽ എനർജി. കഴിഞ്ഞ 100 years ടെലികമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അല്ലെ കമ്പ്യൂട്ടർ ആയിരുന്നു എന്ന് പറഞ്ഞ പോലെ ഈ യുഗത്തിലെ ഒരു റെവല്യൂഷനാണ് ഈ എനർജി സെക്ടറിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. റിന്യൂവൽ എനർജി കൂടെ സോളാർ അല്ലെങ്കിൽ വിൻഡിൽ കൂടെ ഇങ്ങനെയുള്ള പല സോഴ്സിൽ കൂടെ നല്ല എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ നമ്മുടെ പണ്ടത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഫോസിൽ ഫ്യൂലിനോടുള്ള ഡിപ്പെൻഡൻസി കുറഞ്ഞു കുറഞ്ഞു വരും. പലപ്പോഴും പല പവർ പ്ലാന്റ് പോലും പൂട്ടേണ്ട അവസ്ഥയിലേക്ക് കൂടെ ആയിക്കൊണ്ടിരിക്കുകയാണ് സ്ലോലി സ്ലോലി. സോളാറിനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് കാണത്തില്ല, ക്ലൗഡ്സ് ഇത് വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ നെറ്റ്വർക്ക് സപ്പോർട്ട് ചെയ്യണം. ഒരു സ്റ്റോറേജ് ആണ് ഇതിന് ഏറ്റവും ആവശ്യമുള്ളത്. സ്റ്റോറേജിനെ സംബന്ധിച്ച് ബാറ്ററിയുടെ ഒരു സെക്ടറിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നല്ല റിസർച്ചുകൾ നടക്കുകയും അതിന്റെ ഫലമായിട്ട് പല പല പുതിയ ബാറ്ററികൾസ് വരാൻ തുടങ്ങി. പ്രത്യേകിച്ച് ലിഥിയമയൺ ബാറ്ററീസ് വേഗത്തിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പ്രൈസ് ആയിരുന്നു ഏറ്റവും വലിയൊരു ഇഷ്യൂ. പലർക്കും അറിയാവുന്ന പോലെ മെയ് മാസത്തിൽ ടെസ്ല ഒരു വലിയൊരു അനൗൺസ്മെന്റ് ചെയ്തു, അവരെ 10 kW ബാറ്ററി ഏകദേശം $3,000 കിട്ടുമെന്നുള്ളത്. അപ്പം ആ ഒരു അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു അനൗൺസ്മെന്റ് ആയിരുന്നു. അത് ഇന്ന് ഉള്ള പ്രൈസിനേക്കാളും 1/3 അല്ലെങ്കിൽ 1/4 പ്രൈസ് കുറച്ചാണ് അവർ അനൗൺസ് ചെയ്ത് ബാറ്ററി കാർസിന്റെ ഒരു അതിന് റെവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ കൂടുതൽ മാനുഫാക്ചറേഴ്സ് ബാറ്ററി കാറിലേക്ക് പോകാൻ തുടങ്ങുന്നു. ടെസ്ലയാണ് അവിടെയും ഒരു നല്ല രീതിയിലുള്ള ബാറ്ററി കാറുമായിട്ട് വന്നത്. ഇപ്പം ഏതൊരു കാര്യം നമ്മൾ നോക്കുമ്പോൾ ഇതിലേക്ക് ഒരു ചേഞ്ച് വരുമ്പോൾ ബാറ്ററി കാർസ് ഒക്കെ ഒരു വരും 3-4 വർഷത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷനുള്ള നമ്മുടെ എനർജിയും നമ്മുടെ സോളാർ പാനൽ കൂടെ തന്നെ എടുക്കാൻ നമുക്ക് സാധിക്കും. ഇത് എല്ലാം മൊത്തത്തിൽ നോക്കുമ്പോൾ വരും വർഷങ്ങളിൽ ഇതിന്റെ കൂടുതൽ ഉൽപാദനം കൊണ്ട് വീട്ടിലേക്കുള്ള എനർജി യൂസ് ചെയ്യാൻ പറ്റും, കൂടാതെ തന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്കുള്ള എനർജി നമുക്ക് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം, നമ്മുടെ തന്നെ ഒരു പ്ലാന്റിൽ കൂടെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്റെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു ഇത്. അത് വരും കാലങ്ങളിൽ വരും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
ശ്രീ ഷാജി മാത്യൂസ്, SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി റിന്യൂവബിൾ എനർജിയെ കുറിച്ച് ഇത്രയും അധികം വിശദാംശങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം നന്ദി.
താങ്ക് യു ഫോർ ദി ഓപ്പർച്യൂണിറ്റി. SBS മലയാളം റേഡിയോയിൽ ഇതിനെപ്പറ്റി സംസാരിക്കുവാനും പല കാര്യങ്ങളും വിശദീകരിക്കാനും തന്നതിനായിട്ട് വളരെയധികം നന്ദി.